ഓർമ്മിപ്പിക്കുകയും ഈ അബ്ദുള്ള പാദ്രി കേസിന്റെ ഔദ്യോഗിക സ്ഥാനം നഷ്ടപ്പെടുകയും അബ്ദുൽ മസീഹ പാദ്രി കേസ് കാനോനികമായി അവിടുത്തെ പാദ്രി കേസായിരുന്ന അന്നത്തെ അബ്ദുൽ മസീഹ പാദ്രി കേസ് പിന്നെ 1910 മലങ്കര സഭയിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു എന്നുള്ളതും കൂടി നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുകയും കൂടി ചെയ്യണമെന്ന് നിങ്ങളെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ്. അങ്ങനെ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഈ പൊന്നൂർ സ്രംബാസിനോട് പൊന്നൂർ സ്രംബാൻ കൂടി സ്ഥാനം ഏൽക്കണമെന്ന് പാദ്രികേസ് നിർബന്ധിച്ചുവെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറി. 1910 മലങ്കരയിലെത്തിയ അബ്ദുള്ള 1910 അബ്ദുള്ള പാദ്രികേസ് മലങ്കരയിലേക്ക് വരികയും ഇത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 1910 അദ്ദേഹം അബ്ദുള്ള പാദ്രികേസ് മലങ്കര സഭയിലേക്ക് വന്നു. മലങ്കര സഭയിലേക്ക് വന്നിട്ട് ഈ പട്ടം കൊടുത്തു എന്നുള്ള നാമത്തിൽ ഈ മലങ്കര സഭയുടെ മേൽ ആത്മീകവും ലൗകികവുമായ അധികാരത്തിന് വേണ്ടി നീക്കങ്ങൾ ആരംഭിച്ചു. നമ്മളിപ്പോ പറയുന്ന ഈ സഭയുടെ കേസുകളും കാര്യങ്ങളും എന്നൊക്കെ എവിടെയാണ് ഇതിന്റെ തുടക്കമെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചരിത്ര പഠിതാക്കളായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ തിരുമേനിക്ക് ഒക്കെ പട്ടം കൊടുത്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്ന് ഈ മലങ്കര സഭയുടെ മേൽ ആധിപത്യം നടത്താനായിട്ട് നോക്കി. അതാണ് ഇതിന്റെ എല്ലാം മൂലകാരണം. അബ്ദുള്ള പാദ്രികേസ് മലങ്കര സഭയിലേക്ക് 1910 വന്ന് ഈ മലങ്കര സഭയെ അദ്ദേഹത്തിന്റെ കൈപ്പിടിക്കുള്ളിൽ ഒതുക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിന്റെ മൂലകാരണം. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് വട്ടശ്ശേരി തിരുമേനിക്ക് പട്ടം കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആത്മീകവും ലൗകികവുമായ അധികാരത്തിന് വേണ്ടി നീക്കങ്ങൾ ആരംഭിച്ചു. അനർഹമായ ഈ അവകാശവാദത്തെ അംഗീകരിക്കായിരുന്ന വട്ടശ്ശേരി ഗീവർഗീസ് ദിവനാസിയോസ് മെത്രാപ്പോലീത്തായെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പട്ടം കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം എന്റേതാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടേക്ക് കടന്നു വന്ന് ഇതെല്ലാം സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് വട്ടശ്ശേരി തിരുമേനി നഗശികാന്തം അതിനെ എതിർത്തു. അന്ന് പാദ്രികേസ് എന്നെ ചെയ്തു വട്ടശ്ശേരി തിരുമേനിയെ മുടക്കി. ആ പാദ്രികേസ് വട്ടശ്ശേരി തിരുമേനിയെ മുടക്കിയതിന് ശേഷം പാദ്രികേസിന്റെ ഉടമ്പടിയിൽ ഒപ്പിട്ടാൽ പൊന്നൂർ സ്രംബാസിനെ മലങ്കര മെത്രാപ്പോലീത്ത ആക്കാമെന്ന് ബാബ അറിയിച്ചു. നോക്കൂ, അദ്ദേഹത്തിന്റെ കുൽസിതമായ ഒരു ശ്രമമാണ്. മൂന്നാം കാതലിക്കെ പറ്റി പഠിക്കുമ്പോൾ ഇത് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ബ്രീഫായിട്ടെങ്കിലും ഞാനൊന്ന് സൂചിപ്പിക്കുന്നത്, ഈ പൊന്നൂർ സ്രംബാസിനോട് പറഞ്ഞു വട്ടശ്ശേരി തിരുമേനിക്കെതിരെ നിന്നാൽ നിങ്ങളെ ഞാൻ മലങ്കര മെത്രാപ്പോലീത്ത ആക്കാമെന്ന് പറഞ്ഞു. ഗുരുവായ വട്ടശ്ശേരി തിരുമേനിയെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനമായും തനിക്ക് ആവശ്യമില്ലെന്ന് പൊന്നൂർ സ്രംബാൻ തന്റെ ഇടത്തോടുകൂടി പ്രഖ്യാപിച്ചു. നോക്കൂ, നിങ്ങൾ പിതാക്കന്മാരുടെ ഒരു സമചിത്തതയും ധൈര്യവും ഏതെല്ലാം പ്രതിസന്ധി ഘട്ടത്തിലും സഭയെ ഒറ്റുകൊടുക്കാതെ അവര് ഏറ്റവും അനുഗ്രഹീതമായി മുൻപിലേക്ക് സഭ നടത്തപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇതിനിടെ മെത്രാൻ കക്ഷിയും ബാവാ കക്ഷിയും ഉടലെടുത്തു. ഈ അബ്ദുള്ള പാദ്രികേസ് ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം കുറച്ചാൾക്കാരെയൊക്കെ കൂട്ടി. അതുകൊണ്ട് അങ്ങനെയുള്ളവരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ അന്ത്യോക്കിയായി മറന്നാലും അമ്മയെ മറന്നാലും അന്ത്യോക്കിയെ മറക്കുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാര്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സ്ലോഗൻ പോലും ഉണ്ടാകുന്നത് അതിനോട് ചേർന്നാണ്. അതാണ് സഭയിലെ കക്ഷി വഴക്കിന്റെ ഒരു തുടക്കം എന്നുള്ളതും കൂടി നിങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ പ്രതിസന്ധി ഉണ്ടായ സമയം തന്റെ കീഴിലാക്കുവാൻ തക്ക വണ്ണം അബ്ദുള്ള പാദ്രികേസ് പൊന്നൂർ സ്രംബാസിനെയും സ്വാധീനിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം തന്റെ ഇടത്തോടുകൂടി പ്രഖ്യാപിച്ചു ഇത് സാധ്യമല്ല. ഇതിനിടെ മെത്രാൻ കക്ഷിയും ബാവാ കക്ഷിയും ഉടലെടുത്തു. പൊന്നൂർ സ്രംബാൻ ചഞ്ചലചിത്തനായില്ല. വട്ടശ്ശേരി തിരുമേനിയുടെ വലം കൈയായി നിന്ന് പ്രതിസന്ധികളെ നേരിട്ടു. അന്ത്യോക്യയുടെ അന്നത്തെ കാനോനികമായ പാദ്രികേസായ അപ്പോൾ വീണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം അബ്ദുൽ മസീഹ പാദ്രികേസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അബ്ദുള്ള പാദ്രികേസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ അബ്ദുള്ള പാദ്രികേസും അവിടെ തന്നെ ഒരു ഭിന്നതയുണ്ടായി. സിറിയയിൽ അന്ത്യോക്യയിൽ തന്നെ ഒരു ഭിന്നതയുണ്ടായി. അന്ന് അബ്ദുൽ മസീഹ കാനോനികമായി പാദ്രികേസ് ആയിട്ടിരിക്കുകയാണ് ഈ അബ്ദുള്ള പാദ്രികേസ് സ്ഥാനം കൈയാളിയത് എന്നുള്ളതും ചരിത്രത്തിന്റെ ഏടുകൾ നമുക്ക് വായിച്ചെടുക്കാവുന്ന കാര്യമാണ്. അങ്ങനെ അബ്ദുൽ മസീഹ ബാവ അബ്ദുള്ള പാദ്രികേസിന്റെ മുടക്ക് അനധികൃതവും അശാസ്ത്രീയവുമാണെന്ന് കൽപ്പനയോടെ വ്യക്തമാക്കി. അങ്ങനെയാണ് അബ്ദുൽ മസീഹ 1912 സെപ്റ്റംബർ 10 പരുമല വെച്ച് പൊന്നൂർ സ്രംബാസിന് ഇതിനോടകം അബ്ദുൽ മസീഹ പാദ്രികേസ് മലങ്കര സഭയിൽ വരികയും ഇതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് അത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. 1912 സെപ്റ്റംബർ 10 പരുമല വെച്ച് പൊന്നൂർ സ്രംബാസിനെ അബ്ദുൽ മസീഹ പാദ്രികേസ് ഗ്യൂർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ മെത്രാപ്പൊലിത്ത പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. 1912 കൊല്ലം നിരണം ഭദ്രാസനങ്ങളുടെ ഭരണാധിപനായ അദ്ദേഹം മലങ്കര സഭയുടെ ശക്തി കേന്ദ്രങ്ങളായി തെക്കൻ ഭദ്രാസനങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ മെത്രാപ്പൊലിത്ത ആഗ്രഹിച്ചു. തെക്കൻ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒരു ആസ്ഥാനം സ്ഥാപിക്കുന്നതിനാണ് തിരുമേനി ആദ്യമായി പ്രയത്നിച്ചത്. പരിമല തിരുമേനിയുടെ തൃപ്പാദ സ്പർശനം കൊണ്ട് അനുഗ്രഹിച്ചതും സർവജാതി മതസ്ഥരും സാഹോദര്യത്തിൽ കഴിഞ്ഞു വന്നിരുന്നതും സഭ വളരുവാനും വികസിക്കുവാനും സാധ്യതയുള്ളതുമായ കൊണ്ടറയിൽ ആസ്ഥാനം ഉറപ്പിച്ചാൽ കൊള്ളാമെന്നാണ് തിരുമേനി ആഗ്രഹിച്ചത്. ഏത് സ്ഥലം ആസ്ഥാനമാക്കണമെന്നുള്ള ചിന്തയോടും പ്രാർത്ഥനയോടും കൂടി ഒരു രാത്രിയിൽ തിരുമേനി ഉറങ്ങിക്കിടക്കവേ തെക്കൻ ദിക്ക് എന്നൊരു ദർശനവും മുൻഗാമിയായ പരിമല തിരുമേനിയുടെ നിർദ്ദേശം ഒത്തിണങ്ങി എന്റെ ഇംഗിതത്തിന് സഹായമായി തീർന്നു. 1912 അദ്ദേഹം കൊല്ലം നിരണം ഭദ്രാസനങ്ങളുടെ ഭരണാധിപനായിട്ട് തീർന്നു. 1912 സെപ്റ്റംബർ 10 പട്ടമേറ്റതിന് ശേഷം മെത്രാനായതിനു ശേഷം പരിമല വെച്ചാണ് അദ്ദേഹം പട്ടം മെത്രാൻ അഭിഷേകം സ്വീകരിച്ചത്. പുനഃസ്രംഭനായിരുന്ന അദ്ദേഹം ഗ്യൂർഗീസ് മാർ ഗ്രിഗോറിയോസ് എന്ന പേരിലെ മെത്രാപ്പൊലീത്തയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അതിനുശേഷം തന്റെ ഭരണത്തിന്റെ ആസ്ഥാനയോട് വേണമെന്ന് ചിന്തിച്ച് ഇരുന്ന സമയത്ത് കുണ്ടറയായിരിക്കണമെന്നുള്ള ദർശനത്തിലൂടെയും ദർശനത്തിൽ തന്നെ പരിമല തിരുമേനിയുടെ ഒരു നിർദ്ദേശവുമായിട്ട് ഒത്തിണങ്ങി അങ്ങനെ തെക്കൻ ദിക്ക് തെരഞ്ഞെടുക്കുകയും കുണ്ടറ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഏറെ താമസിയാതെ തിരുമേനി കുണ്ടറയിൽ എഴുന്നള്ളി വലിയപള്ളി മേടയിൽ താമസിച്ചുകൊണ്ട് അന്നത്തെ വൈദികരെയും ഇടവക പ്രമുഖന്മാരെയും വിളിച്ചുവരുത്തി ആലോചിക്കുകയും കുണ്ടറയിൽ തന്നെ സെമിനാരി സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അഷ്ടമുടിക്കായലിലെ സുഖശീതളമായ തരംഗ പരമ്പരയിൽ തത്തിക്കളിച്ച് കടന്നെത്തുന്ന കുളിർകാറ്റിൽ കുളിച്ചു നിൽക്കുന്ന പ്രകൃതി രമണീയവും സമുന്നതവുമായ ഉരിയരിക്കുന്നിന്റെ ശീർഷതലത്തിൽ തന്നെ ക്രാന്തദർശിയായ തിരുമേനിയുടെ ദീർഘദൃഷ്ടികൾ പതിഞ്ഞത് ദൈവാനുഗ്രഹം എന്നേ പറയേണ്ടു. പ്രസ്തുത സ്ഥലത്ത് പല പേരിലുള്ള 3.5 ഏക്കർ സ്ഥലം 1914 വിലയ്ക്ക് വാങ്ങി ആ പുരയിടത്തിന്റെ കിഴക്കരികിൽ താൽക്കാലികമായ ഒരു കെട്ടിടം പണികഴിപ്പിച്ചു. താമസം ഉറപ്പിക്കുക അതിന്റെ വടക്കേ വരാന്ത ചാപ്പലായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പണവും ഗതാഗത സൗകര്യങ്ങളും തീരെ കുറവായിരുന്ന അക്കാലത്ത് സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും മറ്റുമുള്ള ഇടവക ജനങ്ങളിൽ നിന്നും പണം പിരിച്ചു. ഒരാണ്ടിനകം അതിന്റെ പണികൾ പൂർത്തീകരിക്കുന്നതിന് തിരുമേനി വളരെ ത്യാഗം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരാണ്ട് കഴിഞ്ഞു പ്രത്യേകം ഒരു ചാപ്പൽ പണി കഴിപ്പിക്കുകയുണ്ടായി. താമസം സെമിനാരി പറമ്പിനോട് ചേർന്ന് കിടന്ന മറ്റൊരു പുരീരം കൂടി വാങ്ങിച്ചു ചേർത്ത് ഉറപ്പും ഭംഗിയുമുള്ള ഒരു വലിയ അരമന കെട്ടിടവും ചാപ്പലും പണി കഴിപ്പിച്ചു. ഉരിയരിക്കുന്ന ഊറ്റുകുഴിക്ക് സമീപം കിടന്നിരുന്ന സ്ഥലം പതിച്ചെടുത്ത് ഉപയുക്തമായ ഒരു പുളം കൊഴിപ്പിക്കുന്നതിന് തിരുമേനി ശ്രദ്ധിച്ചിരുന്നു. സ്ഥലത്തെ ഓർത്തഡോക്സ് സഭാംഗങ്ങളുടെ ആത്മീയാഭിവൃദ്ധിക്കും വിശ്വാസ സ്ഥിരതയ്ക്കും വേണ്ടി സുവിശേഷ പ്രസംഗ മഹായോഗങ്ങൾ, സൺഡേ സ്കൂളുകൾ, യുവജന സംഘങ്ങൾ, ബൈബിൾ ക്ലാസുകൾ, പ്രാർത്ഥനായോഗങ്ങൾ എന്നിവ സംഘടിപ്പിക്കുകയും അവയുടെ നിലനിൽപ്പിന് വേണ്ട സുശക്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ആരോഗ്യ പ്രവർത്തനങ്ങൾ യഥാവസരം സംരക്ഷിച്ച് വേണ്ട ഉത്തേജനവും നൽകുന്നതിനും തിരുമേനി ജാഗരൂകനായിരുന്നു. അപ്പോ ഈ കാര്യങ്ങളെല്ലാം തിരുമേനി ചെയ്തു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ടവണ്ണം പ്രചരിച്ചിട്ടില്ലാതിരുന്ന ഈ പ്രദേശത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കണമെന്ന് തിരുമേനി അഭിലഷിച്ചു. അതിലേക്ക് തന്റെ ഗുരുനാഥനായ വട്ടശ്ശേരി ഗ്യൂർഗീസ് മാർ ദിവനാസിയോസ് മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ നാമധേയത്തിൽ MGD ഇംഗ്ലീഷ് മിഡിൽ സ്കൂൾ 1916 തിരുമേനി ആരംഭിച്ചു. ആശ സമുദായത്തിൽപ്പെട്ടവരെ സമുദ്ധരിക്കുന്നതിൽ തിരുമേനി അതിജാഗരൂകനായിരുന്നു. ഈ ചെറിയവരിലൊരുവൻ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാണെന്നുള്ള കർത്തൃവചനത്തെ ലക്ഷ്യമാക്കി സാധുക്കളോട് കരുണ കാണിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി തിരുമേനി പലപ്പോഴും പ്രസംഗിക്കുമായിരുന്നു. പ്രസംഗത്തിൽ മാത്രമല്ല തന്റെ ദൈനംദിന ജീവിത രംഗങ്ങളിലെല്ലാം തന്നെ ആ വിശിഷ്ട സ്വഭാവ മാതൃക കാണിക്കുമായിരുന്നു. തിരുമനസിലെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ നേതൃത്വത്തിന്റെ ഫലമായി പല വിജാതീയ കുടുംബങ്ങളെയും സഭയിൽ ചേർക്കുകയുണ്ടായി. പൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്നുള്ള മാമൂലുകളെ നിഷ്കാസനം ചെയ്തു അവരെ പള്ളികളിൽ പ്രവേശിപ്പിച്ച് ദൈവാരാധനകളിൽ പങ്കുകൊള്ളിക്കുന്നതിനും ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിവില്ലാത്ത നിർധനരായ കുഞ്ഞുങ്ങളെ സഹായിച്ച് പഠിപ്പിച്ചുയർത്തുന്നതിനും തിരുമേനി വേണ്ട മാർഗദർശനം നൽകി അവർക്ക് വേണ്ടി ഒരു ശവക്കോട്ട ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. തെക്കൻ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും പള്ളികളും പട്ടക്കാരും വേണുവോളം ഇല്ലാതെ കഴിഞ്ഞിരുന്ന കാലമായിരുന്നു അന്ന്. ആ വൈഷമ്യം പരിഹരിക്കുന്നതിലേക്ക് തിരുമേനി പലയിടങ്ങളിലും പള്ളികൾ പണികഴിപ്പിക്കുകയും പലർക്കും പട്ടം കൊടുക്കുകയും ചെയ്തു. ദീർഘവിഷമത്തോടുകൂടി ഈ പ്രവർത്തനം സഭയുടെ ഭാവി ശ്രേയസിന് നിദാനമായിട്ടാണ് പരിണമിച്ചിട്ടുള്ളതെന്ന് അനന്തര സംഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ കൊല്ലം, കുണ്ടറ, പുത്തൂര് ആ ഭാഗം, പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ ഇത്രമാത്രം ഉയരുവാൻ തക്കവണ്ണം കാരണം തിരുമേനിയുടെ ഒരു അഭ്രാന്തമായ പരിശ്രമം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് മറന്നുകൂടാ. ക്രിസ്തുവർഷം 1912 മെട്രോപൊളിറ്റായി തീർന്ന തിരുമേനി കാതോലിക്കായി അവരാധിക്കപ്പെട്ടതുവരെയുള്ള കാലഘട്ടത്തിൽ തിരുമേനിയുടെ പ്രധാന നിവാസ സ്ഥാനം കുണ്ടറ സെമിനാരിയായിരുന്നു. തന്മൂലം അദ്ദേഹം കൊണ്ടറ തിരുമേനി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. കുറിച്ചിക്കാര് കുറിച്ചിബാവ എന്ന് പറയും, കൊണ്ടറയിലുള്ള ഒരു കൊണ്ടറ തിരുമേനി എന്ന് പറയും. അങ്ങനെ എല്ലാ തലങ്ങളിലും തിരുമേനിയുടെ ഖ്യാതി വളർന്നു എന്നുള്ളതാണ്. കൊണ്ടറ സെമിനാരിയോടും സ്ഥാപനങ്ങളോടും ആ കോമ്പൗണ്ടിലെ വൃക്ഷലതാദികളോട് പോലും തിരുമേനിക്ക് പ്രത്യേക മമതാബന്ധമുണ്ടായിരുന്നു. അവിടെയുള്ള യാതൊന്നെങ്കിലും നഷ്ടപ്പെടുന്നതിനോ നശിക്കുന്നതിനോ തിരുമേനിക്ക് സഹ്യമായിരുന്നില്ല. കോമ്പൗണ്ടിലെ വൃക്ഷങ്ങൾ പുഷ്പിക്കുന്നതോ ഫലം പുറപ്പെടുവിക്കുന്നത് എന്നിവയെല്ലാം തിരുമേനി ശ്രദ്ധയിൽപ്പെടുമായിരുന്നു. അവിടെയുള്ള കെട്ടിടങ്ങളുടെ ഭിത്തിയിൽ എന്തെങ്കിലും മാലിന്യം പറ്റുന്നത് തന്നെ തിരുമേനിക്ക് ദുസ്സഹമായിരുന്നു. അത്രേ തന്റെ മാനേജ്മെന്റിൽപ്പെട്ട സ്കൂളുകൾ കൂടെ കൂടെ സന്ദർശിക്കുക, അധ്യാപകർക്കും അധ്യേതാക്കൾക്കും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും പതിവായിരുന്നു. കുഞ്ഞുങ്ങളെ കാണുകയും അവരുടെ ആത്മീയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന തിരുമനസിലേക്ക് പ്രിയങ്കരമായിരുന്നു. കൊല്ലം മദ്രാസന ആസ്ഥാനം കുണ്ടറയിൽ തന്നെ ഉറപ്പിക്കണമെന്നും സെമിനാരി അരമനയോടനുബന്ധിച്ച് ഒരു വലിയ ദേവാലയം പണികഴിപ്പിച്ച് നേരിൽ കുടാശ നടത്തണമെന്നും, താൻ റമ്പാനായത് മുതൽക്ക് പലപ്പോഴും എഴുന്നള്ളിപ്പാറത്ത് കർമാദികൾ നടത്തി വന്നിരുന്നതും ചിത്രവിചിത്രവുമായ വലിയ പള്ളി പണി പൂർത്തീകരിക്കണമെന്നും ആ വന്നിപിതാവ് അഭിലഷിച്ചിരുന്നതാണ്. ഇത് പരിശുദ്ധ കാവലിക്ക ബാബാ തിരുമേനിയും കുണ്ടറ പ്രദേശം എന്നുള്ള പുസ്തകത്തിന്റെ പേജ് നമ്പർ 5 മുതൽ 15 വരെയുള്ള ഇടത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. 1912 സെപ്റ്റംബർ 17 അദ്വൈത മിശിഹ പാത്രിക്കീസ് ബാവ മലങ്കരയിൽ പൗരസ്ത്യ കാവലിക്ക സിംഹാസനം പുനഃസ്ഥാപിച്ചപ്പോൾ ഗിയോർഗിസ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലിത്താവിന്റെ മുന്നണി പടയാളികളിൽ ഒരാളായി മാറി. തുടർന്ന് പറയുന്ന സംഭവങ്ങൾ, ഒരു ഖണ്ഡികയിൽ പറയുന്ന സംഭവങ്ങൾ നമുക്ക് അറിയുള്ളതാണ്. ഈ മലങ്കര സഭയിൽ കാതുലിക്കേസിന്റെ പുനഃസ്ഥാപനം മുതലുള്ള രണ്ടാമത്തെ ബാബാതിരുമേനിയുടെ കാലം വരെയുള്ള കാര്യമാണ് അടുത്ത ഒരു ഖണ്ഡികയിൽ പറയുന്നത്. പെട്ടെന്ന് വായിച്ചു പോകുന്നു. നിരളം പള്ളിയിൽ വെച്ച് കണ്ടനാട് ഇടവകയുടെ പൗരസ്മാർ യുവാനിയസ് തിരുമേനിയെ പൗരസ്ത്യ കാതുലിക്ക ബാബായി വാഴ്ത്തപ്പോൾ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയും കർമ്മങ്ങളിൽ സജീവമായി സഹകരിച്ചു. ചെങ്ങന്നൂർ പഴയ പള്ളിയിൽ വെച്ച് പാത്രിക്കീസ് ബാബ കണ്ടനാട്ട് കരോർത്തു വീട്ടിൽ യുയാക്കിയ മമ്പാസിനെയും വാഗത്താനം കാരുചിറ ഗീവർഗീസ് റമ്പാസിനെ യഥാക്രമം ഇവാനിയോസ് ഫീലക്സിനോസ് എന്നീ നാമധേയങ്ങളിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയപ്പോൾ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയും സന്നിഹിതനായിരുന്നു. ഒന്നാം കാതുലിക്ക കാലം ചെയ്തപ്പോൾ വാഗത്താനത്ത് മാർ ഫീലക്സിനോസ് മെത്രാപ്പോലിത്തായി രണ്ടാം കാതുലിക്കയായി വാഴിച്ചു. ഇവിടെ പ്രധാന കാർമ്മികത്വം വഹിച്ചത് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തായിരുന്നു. ഉദരരോഗം മൂലം നെയ്യൂർ ആശുപത്രിയിൽ വെച്ച് രണ്ടാം കാതുലിക്ക ഇകലോകവാസം വെടിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ ക്ലാസ് കേട്ടതാണ്. മൃതശരീരം വാഗത്താനത്ത് കൊണ്ടുവന്ന് കബറടക്കിയപ്പോൾ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തായും സംബന്ധിച്ചിരുന്നു. അങ്ങനെ സഭാസംബന്ധമായ എല്ലാ വേദികളിലും മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിറഞ്ഞു നിന്നു. പുന്നൂസ് റമ്പാസനായിട്ടിരുന്നു മെത്രാപ്പോലിറ്റ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിറ്റയായി. കാരണം എന്താന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. പുന്നൂസ് എന്നുള്ളത് വിളിപ്പേരായിരുന്നു. അദ്ദേഹത്തിന് മാമോദിസ പേര് ഗ്രിഗോറിയോസ് എന്നുള്ളതായിരുന്നത് കൊണ്ടാണ് മെത്രാനായി കഴിഞ്ഞപ്പോൾ മാർ ഗ്രിഗോറിയോസ് എന്നുള്ള പേരിലേക്ക് അദ്ദേഹം മാറിയതെന്നും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നു, വീണ്ടും വെക്കുന്നു. 1929 ഫെബ്രുവരി 15 ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തായി പൗരസ്ത്യ കാതുലിക്കായി അഭിഷേകിച്ചു. ഇത് പ്രത്യേകം ഈ ഡേറ്റ് ഓർത്തിരിക്കണം. മൂന്നാം കാതുലിക്കായിട്ട് തിരുമേനി ഉയർത്തപ്പെടുന്നത് 1929 ഫെബ്രുവരി 15 കാരണം രണ്ടാം കാതുലിക്ക ബാബ കാലം ചെയ്ത് നിങ്ങൾക്കറിയാം 1928 ഡിസംബർ 16 17 അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തുകയും ചെയ്തു. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷമാണ് 1929 മൂന്നാം കാതുലിക്ക അവരോധിക്കപ്പെടുന്നത്. കോട്ടയം ഏലിയ ചാപ്പലിൽ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയ്ക്ക് മലങ്കര മെത്രാപ്പോലിത്ത വട്ടശ്ശേരിമാർ ദിവനാസിയോസ് മുഖ്യകാർമ്മികനായിരുന്നു. ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത പൗരസ്ത്യ കാതുലിക്ക സമർപ്പിത തേജസ്സോടുകൂടി പ്രവർത്തന നിരതനായി. മേൽപ്പെട്ടക്കാരുടെ കുറവ് പരിഹരിക്കാൻ പലരെയും ആ രംഗത്തേക്ക് പിടിച്ചു കയറ്റി. തിരുവിതാംകൂർ സന്ദർശിച്ച ഇന്ത്യ വൈസ്രോയി ഇറുവിൻ പ്രഭുവിനെയും പത്നിയെയും 1929 ഡിസംബർ ബാബാതിരുമേനി വടശ്ശേരി തിരുമേനിയോടത്ത് സന്ദർശിച്ച് സംഭാഷണം നടത്തുകയുണ്ടായി. December 8 ബാബാതിരുമേനി തിരുവനന്തപുരം ഓർത്തഡോക്സ് ദേവാലയത്തിൽ അണച്ച വിശുദ്ധ കുർബാനയിൽ വൈസ്രോയി പരിവാര സമേതനായി പങ്കെടുത്തു. 1931 ഏപ്രിൽ 20 കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് മലങ്കര മെത്രാപ്പോലിത്തായുടെയും മറ്റു തിരുമേനിമാരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ വിശുദ്ധ 3 കൂടാശ സഭാചരിത്രത്തിലെ സുപ്രധാന സംഭവമായിരുന്നു. പരീക്ഷയെ മുൻനിർത്തി ഈ ഡേറ്റ് ഒന്ന് പഠിച്ചോളും. 3 കൂടാശ നടന്ന് അതൊക്കെ നിങ്ങൾക്ക് എഴുതി കിട്ടിയിട്ടുള്ളതാണെന്ന് വായിച്ചു നോക്കുകയും ചെയ്യണം. 1931 ഏപ്രിൽ 20 കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് മലങ്കരയില് 3 കൂടാശ. അത് സഭാചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരുന്നു. മൂന്നാം കാവിലേക്കാണ് അതിന് നേതൃത്വം നൽകിയത്. മലങ്കര സഭാവാസരൻ മട്ടശ്ശേരി ഗീവർഗീസ് മാർ ദിവനാസിയോസ് 1934 ഫെബ്രുവരി 23 കാലം ചെയ്തു. 24 തീയതി നടന്ന കവാട ശുശ്രൂഷയ്ക്ക് പൗരസ്തികാവിലേക്ക് നേതൃത്വം നൽകി. സഭാചരിത്രത്തിൽ സ്വർഗീയ മുദ്ര പതിപ്പിച്ച ആ യുഗപുരുഷന്റെ അവദാനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന മധ്യേ ഭാവാതിരിമേനി നടത്തിയ ചരമപ്രസംഗം ഹൃദയസ്പർശിയായിരുന്നു. സഭയുടെ ഭാവിയെ ചൊല്ലി ദുഃഖിതനായ അദ്ദേഹം അതിൽ നിന്നെല്ലാം കാലക്രമേണ മോചിതനായി. മലങ്കര സഭയിൽ ശാശ്വത സമാധാനം കൈവരുത്തുവാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. 1934 ജൂൺ 28 തീയതി സഭാ സമാധാനാർത്ഥം ഹോംസിലേക്ക് പുറപ്പെട്ടു. തിരുമേനി ഇവിടെ ഉണ്ടായ ഒരു ബാബാകൃഷി മെത്രാൻ കക്ഷി എന്നുള്ള വേർതിരിവ് ആ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഹോംസിലേക്ക് 1934 ജൂൺ മാസം 28 തീയതി അദ്ദേഹം പുറപ്പെട്ടു. മാർ യോലിയോസ് മെത്രാപ്പോലിത്ത, റമ്പാൻ സി എം തോമസ്, ചെറിയ മഠത്തിൽ കറിയ മൽപ്പാൻ എന്നിവർ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അപ്രയും പാട്രിക്കീസ് ബാവയുമായി സംഭാഷണം പലവരും നടന്നു, പക്ഷെ അവയെല്ലാം ഫലശൂന്യങ്ങളായി പരിണമിച്ചു. നിരാശനാകാതെ ബാവായും സംഘവും മലങ്കരയിലേക്ക് മടങ്ങി. ഡിസംബർ 25 തീയതി കോട്ടയം എം ഡി സെമിനാരിയിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വിളിച്ചുകൂട്ടി. ഈ സമ്മേളനം മാർ ബസേലിയസ് ജിയോർഗിയസ് സിദിയൻ ബാവായെ മലങ്കര മെത്രാപ്പോലിത്തയായിട്ട് തെരഞ്ഞെടുത്തു. സമാജചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവ്. വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്നു, 1934 ഫെബ്രുവരി 23 വട്ടശ്ശേരി തിരുമേനി കാലം ചെയ്യുന്നത്. അന്ന് വരെയും മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനവും കാവലിക്ക സ്ഥാനവും രണ്ടായിട്ടിരിക്കുകയായിരുന്നു. ഫെബ്രുവരിയിൽ അദ്ദേഹം കാലം ചെയ്തു. ജൂൺ മാസത്തിലെ ഹോംസിലേക്ക് പുറപ്പെട്ട സമാധാന ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒന്നും ഫലം കാണാതെ വന്നപ്പോൾ തിരികെ വന്ന് ഡിസംബർ 25 തീയതി കോട്ടയം എം ഡി സെമിനാരിയില് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വിളിച്ചുകൂട്ടി. അങ്ങനെ വിളിച്ചുകൂട്ടപ്പെട്ട അസോസിയേഷനിൽ മലങ്കര മെത്രാപ്പോലിസ് ആസ്ഥാനവും കാതോലിക്ക ആസ്ഥാനവും ഒരാളിലേക്ക് സന്നിവേശിച്ചു. അത് മൂന്നാം കാതോലിക്കായിരുന്ന ബസേലിയോസ് ഗിയോർഗിസ് ദ്വിതീയൻ ബാവായിലാണ് അത് വന്നു ചേർന്നത്. 1934 ഡിസംബർ 25 തീയതി. അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം 1937 ഓഗസ്റ്റ് 3 മുതൽ 19 വരെ എഡിൻബറോയിൽ ചേർന്ന അഖിലലോക സഭാ കൗൺസിൽ WCC ബാബാതിരിമേനി സംഘവും പങ്കെടുത്തു. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ വായിച്ച സമയത്ത് വായിച്ചിട്ടുള്ളതാണ്. മലങ്കര സഭയ്ക്ക് ആഗോള അടിസ്ഥാനത്തിൽ അന്തസ്സും പ്രശസ്തിയും നേടിക്കൊടുക്കുവാൻ ബാബാതിരിമേനിയുടെ സന്ദർശനവും സാന്നിധ്യവും ഉപകരിച്ചു. മടക്കയാത്രയിൽ പല വിദേശ രാഷ്ട്രങ്ങളും സഭകളും അദ്ദേഹം സന്ദർശിച്ചു. അപ്പോ ഈ WCC മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, കുറിച്ചി ബാവയുടെ ഗിയോർഗിസ് ദുരിയൻ ബാവയുടെ ഫോട്ടോ കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മുടെ ഏഞ്ചൽ ബാവയെ പോലെ അതിശക്തമായ തേജോരൂപമായിരുന്നു ഈ മൂന്നാം കാതലിക്കാട് എന്നുള്ള നിങ്ങൾക്കറിയാം. അത്ര ദൈവതേജസ് മുറ്റി നിന്ന ഒരു മുഖമായിരുന്നു അദ്ദേഹം. എവിടെ പോയാലും 35 വർഷക്കാലം മെത്രാപ്പോലിറ്റായിട്ട് ഈ സഭയെ കാതലിക്ക ബാവയായിട്ട് ഈ സഭയെ നയിച്ച വ്യക്തിയാണ്. എവിടെ പോയാലും ഒരു വലിയ മാനം സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നും കൂടി പ്രത്യേകം ഓർത്തിരിക്കണം. WCC മീറ്റിംഗിൽ 1937 ഓഗസ്റ്റ് 3-19 ദാറ്റ് വാസ് ഹെൽഡ് ഇൻ എഡിൻബറോ WCC മീറ്റിംഗ്, അതിൽ തിരുമേനി പങ്കെടുത്തു. 1938 സമുദായ കേസ് ആവിർഭവിച്ചപ്പോൾ 1938 ഈ കേസ് ഉണ്ടാകുന്നത്. 1910 മുതൽ സഭയിൽ ഭിന്നതയുണ്ടായി. എന്നാൽ അന്ത്യോക്യ പക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇതിനു മുഴുവൻ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ സഭയിൽ കേസ് തുടങ്ങുന്നത് 1938 ഏകദേശം 10-28 വർഷക്കാലം ഈ തർക്കം ഇങ്ങനെ നിലനിന്നതിന് ശേഷം ലീഗലി ഇതിന്റെ കേസിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്ന 1938 സമുദായ കേസ് ആവിർഭവിച്ചപ്പോൾ ബാവാതിരിമേനി സുധീര നേതൃത്വം നൽകി. കോട്ടയം ജില്ലാ കോടതിയിലെ വിധി കാവലിക്ക ബാവായിക്ക് അനുകൂലമായിരുന്നു. പാർട്ടിക്കീസ് കക്ഷി ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. കാവലിക്ക ബാവായിക്ക് പ്രതികൂലമായ വിധിയുണ്ടായി. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഈ തിരുമേനിക്ക് പ്രതികൂലമായിട്ട് ഒരു വിധിയുണ്ടായി. സമുദായ കേസ് ഹൈക്കോടതിയിൽ നിന്ന് കാവലിക്ക ബാവായിക്ക് പ്രതികൂലമായ വിധിയുണ്ടായി. സമുദായ കേസ് റിവ്യൂ ചെയ്യുന്നതിന് ഹൈക്കോടതിയിൽ കാവലിക്ക കക്ഷി നൽകിയ റിവ്യൂ ഹർജി തള്ളിക്കൊണ്ട് 1951 വിധി ഉണ്ടായപ്പോൾ സത്യം ഒരു നാൾ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം മുമ്പോട്ട് നീങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സ്വന്തം എന്ന് അത്രയും നാൾ കൈകാര്യം ചെയ്തിരുന്ന പല കാര്യങ്ങളും 1951 വിധിയോടുകൂടി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന ആന്തരികമായിരിക്കുന്ന വേദന എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ടാണ് ഈ കുറിച്ചിബാവയെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് വിജയം പോലും നഷ്ടപ്പെട്ടു പോയ പരാജയത്തിന്റെ നിമിഷങ്ങളിൽ ആ പരാജയത്തെ പിന്നീട് വിജയമാക്കിക്കൊണ്ട് മാറിയ ഒരു മഹത് വ്യക്തിയായിരുന്നു മൂന്നാം കാതോലിക്ക എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. 1951 അദ്ദേഹത്തിന് എതിരെ റിവ്യൂ ഹർജി തള്ളിക്കൊണ്ട് വിധിയുണ്ടായത്. ഉത്തരേന്ത്യൻ പര്യടനവും കൽക്കട്ട സന്ദർശനവും കഴിഞ്ഞ് കേരളത്തിലെത്തിയ ബാവാതിരുമേനിക്ക് അടൂരിൽ നിന്ന് കോട്ടയത്തേക്ക് അത്യുജ്വലമായ വരവേൽപ്പ് നൽകി. വീണ്ടും ഈ കേസ് മുന്നോട്ട് പോയി 1951 ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി തള്ളിയെങ്കിലും 1958 സെപ്റ്റംബർ 12 സുപ്രീം കോടതി കാതോലിക്ക കക്ഷിക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു. സുപ്രീം കോടതിയിൽ നിന്ന് കാതോലിക്ക കക്ഷിക്ക് അനുകൂലമായിട്ട് 1958 സെപ്റ്റംബർ 12 വിധി പ്രഖ്യാപിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞതാണ് സത്യം ഒരു നാൾ ജയിക്കും എന്ന് പറഞ്ഞു വന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടാവുകയും ചെയ്തു. മലങ്കര സഭയുടെ ആത്മീകവും ലൗകികവുമായ അധികാര അവകാശങ്ങൾ അംഗീകരിക്കപ്പെട്ടു. ഇത് നിങ്ങൾക്കറിയാലോ, സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞാൽ അത് നിയമം തന്നെയാണ്. സുപ്രീം കോടതിയുടെ വിധികൾ അത് പിന്നീട് യാതൊരു രീതിയിലും ചോദ്യം ചെയ്യപ്പെടാത്ത കാര്യങ്ങളാണ്. അങ്ങനെയാണ് 1958 സമാധാനം എന്ന് പറയുന്നത്. അങ്ങനെ സുപ്രീം കോടതിയിൽ നിന്ന് വിധി ഉണ്ടായി. അതിനുശേഷവും മലങ്കര സഭയുടേതായിരിക്കുന്ന കാര്യങ്ങളിൽ അധികാര അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അനേകരെ ഇന്നും അത് നടക്കുന്നുണ്ട്. അതിന്റെ അനുകരണം ഞങ്ങൾ ഇന്നും കണ്ടുവരുന്നുണ്ട്. അതാണ് ഇത് ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിനെ ഓർത്ത് കണ്ണുനീർ തൂകിയ, അവരുടെ രക്തം വിയർപ്പായിട്ടൊഴുക്കിയ, കണ്ണുനീരായിട്ടൊഴുക്കിയ അനേക പിതാക്കന്മാരുടെ പ്രാർത്ഥന ഇതിന്റെ പിന്നിലുണ്ടെന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി, നമ്മളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ 1958 സെപ്റ്റംബർ 12 സുപ്രീം കോടതി കാതോലിക്ക കക്ഷിക്ക് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു. മലങ്കര സഭയുടെ ആത്മീകവും ലൗകികവുമായ അധികാര അവകാശങ്ങൾ അംഗീകരിക്കപ്പെട്ടു. ഡിസംബർ 16 ഭരണഘടനയ്ക്ക് വിധേയമായി പാത്രക്കീസ് ബാവായി അനുയായികളെയും സ്വീകരിച്ചുകൊണ്ടുള്ള കൽപ്പന ബാവാതിരുമേനി കൈപ്പറ്റിയതോടുകൂടി സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു. എല്ലാം പൂർവസ്ഥിതിയിലായി. സഭയിൽ നവോത്ഥാനത്തിന്റെ കിരണങ്ങൾ വീശി. വാർദ്ധക്യത്തിലും തളരാത്ത ആത്മീയ ജ്യോതിസിന്റെ പ്രഭവ കേന്ദ്രമായി അദ്ദേഹം പരിലസിച്ചു. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും പ്രകാശിക്കുമെന്ന ബൈബിൾ വാക്യം അനർത്ഥമാക്കിക്കൊണ്ട് 1964 ജനുവരി 3 വെള്ളിയാഴ്ച രാത്രി 4:30 മാർ ബസേലിയോസ് ഗിയോർഗിയസ് ദ്വിതീയൻ ബാവ കാലം ചെയ്തു. കോട്ടയം ദേവലോക അരമന ചാപ്പലിന്റെ സമീപമുള്ള കബറിടത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇന്ന് തീർത്ഥാടകരുടെ പുണ്യഭൂമിയാണ് ആ കബറിടം. ഇതാണ് മൂന്നാം കാതോലിക്കയെ പറ്റിയുള്ള ഏകദേശം ഒരു, ഇതൊക്കെ 35 വർഷത്തെ മെത്രാപ്പോലീത്ത ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരാമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാസ് കൊണ്ടോ 10 ക്ലാസ് കൊണ്ടോ തീരാത്ത കാര്യങ്ങളുണ്ട്. എങ്കിലും നമ്മൾ ഇത്രയെങ്കിലും കാര്യങ്ങളൊന്ന് മനസ്സിലായിരിക്കണമെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തിരുമേനിയുടെ ഒരു ജീവിതരേഖ ഇതാണ്. പിന്നീട് തിരുമേനി വ്രതനിഷ്ഠനായിട്ട് തപോധനനായിട്ട് ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിന്റെ നവോത്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും കൂടി ഒരു ക്ലാസ്സിൽ നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നവോത്ഥാനത്തിന്റെ ശില്പി എന്നുള്ള ഒരു ഹെഡിങ് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു 3 ഘട്ടങ്ങളായിട്ടും കൂടെ തിരിച്ച് നമുക്ക് പഠിച്ച് അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് 1912 മുതൽ 1964 ഒട്ടുമിക്ക സംഭവ വികാസങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 1, 2, 3 ക്ലാസ്സുകൾ കൂടി കൊണ്ട് നമുക്ക് അത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്നും കൂടി ഓർപ്പിക്കുകയാണ്. ഇനി 10 മിനിറ്റ് കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ചില കാര്യങ്ങളെ പറ്റി നമുക്ക് കിട്ടുന്ന ഈ 10 മിനിറ്റ് കൊണ്ട് ഞാനൊന്ന് വായിച്ചു പോകാം. അത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത്രമാത്രം പ്രാർത്ഥനാ കാര്യങ്ങളിലും ആരാധനാ കാര്യങ്ങളിലും തിരുമേനി അതിശക്തമായി ഉള്ള നിലപാടും നോയമ്പ് ഉപവാസങ്ങളുമായിരുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് വായിച്ചു പോകുന്നു. നമ്മുടെ പാപപ്രവർത്തികൾ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നു. ആകയാൽ കൈപ്പണിയില്ലാത്ത ആലയങ്ങളാകുന്ന നാം ഓരോരുത്തരും പള്ളിയേക്കാൾ വിശുദ്ധന്മാരായിരിക്കണം. ഈ ആലയങ്ങൾ അശുദ്ധിയാലും അധർമ്മങ്ങളാലും നിറയപ്പെട്ട മനുഷ്യന്റെ പുത്രനെ ഞെരുക്കുന്നവയായി തീരരുത്. നാം നമ്മെ തന്നെ ശോധന ചെയ്യുകയും ശുദ്ധീകരിക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം ദൈവത്തിന്റെ ആലയമാകുന്ന നാം കള്ളന്മാരുടെ ഗുഹയായി പോകും. അത്യന്ത ആവൽക്കരവും നാശകരവുമാണത്. നാം നമ്മെ വെടിപ്പിലും വിശുദ്ധിയിലും സൂക്ഷിക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തിന്റെ മന്ദിരത്തെ നമ്മെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാർ ബസേലിയോസ് ഗിയോർഗിസ് ദുഡിയന്റെ ഈ വാക്കുകൾ ജീവിത വിശുദ്ധിയോട് നേർക്കുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നു. ശരീരത്തെ ദൈവത്തിന്റെ ആലയമായി കരുതി വൃതസംശുദ്ധമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. ശരീരമാകുന്ന ഭവനം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത് ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. മാർ ബസേലിയോസ് ഗിയോർഗിസ് ദുഡിയന്റെ ശരീര സൗഭാഗ്യതയും ആത്മസൗന്ദര്യവും നെടുനാളത്തെ തപശ്ശരിയിൽ നിന്ന് ലഭിച്ചതാണ്. യുവത്വത്തിലും വാർദ്ധക്യത്തിലും ശരീരകാന്തി ഒരുപോലെ നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ചിന്തയിലും പ്രവർത്തനത്തിലും കർമാനുഷ്ഠാനത്തിലും വിശുദ്ധിയുടെ വിമലകിരണങ്ങൾ പ്രസരിപ്പിച്ച വ്യക്തിയായിരുന്നു ബാബാ തിരുമേനി. ദേഹശുദ്ധിയിലും മനഃശുദ്ധിയിലും അത്യന്തം ജാഗ്രത പുലർത്തിയിരുന്നു അദ്ദേഹം. എല്ലാത്തിനും ഉണ്ടായിരുന്നു ഒരടുക്കും ചിട്ടയും. അദ്ദേഹവുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്ന ഫാദർ ടി സി ജേക്കബിന്റെ വാക്കുകൾ സ്വീകരിച്ചാൽ സഭയിലെ കർമാനുഷ്ഠാനങ്ങൾ ഇത്രയധികം ഭംഗിയായി ആകർഷകമായി നിർവഹിക്കുന്നതിൽ നിർബന്ധമുണ്ടായിരുന്ന മറ്റൊരാളെയും എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഉദാഹരണമായി വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന അവസരത്തിൽ തിരുമേനി പൂർണ്ണമായി അതിൽ തന്നെ ലയിക്കുമായിരുന്നു. ചുറ്റുപാടും എന്തൊക്കെ സംഭവിച്ചാലും ആ കർമ്മം പൂർത്തിയാക്കുന്നവരെ തിരുമേനി അറിയുകയില്ല. ഇതുപോലെ ശ്രദ്ധ പതരാത്ത മറ്റാളുകളെ നമുക്ക് കാണാൻ പ്രയാസമാണ്. കർമാനുഷ്ഠാനത്തിൽ പ്രവേശിച്ചാൽ ആൾ തന്നെ വ്യത്യാസപ്പെടും. തിരുമനസ്സിലെ മുഖശോഭ കൂടും, ശബ്ദമുയരും. വായിൽ പല്ലുകളൊന്നുമില്ലെങ്കിലും വായിക്കുന്നതും പാടുന്നതും പറയുന്നതുമെല്ലാം വളരെ സ്ഫുടവും ആകർഷകവുമായിരിക്കും. മറ്റ് ആരെങ്കിലും കർമ്മം അനുഷ്ഠിക്കുമ്പോൾ തിരുമേനി സന്നിഹിതനായിരുന്നാൽ തിരുമേനി അതിൽ തന്നെ ലയിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. കർമ്മം അനുഷ്ഠിക്കുന്നയാൾ ആര് തന്നെയായാലും എന്തെങ്കിലും വാക്കോ ആംഗ്യമോ തെറ്റിപ്പോയാൽ അപ്പോൾ തന്നെ തിരുമേനി അത് തിരുത്തി കൊടുക്കും. കൂടാതെ അത് അവസാനിച്ചാൽ തിരുമേനി കാർമ്മികനെ വിളിച്ച് ഗുണദോഷിക്കുകയും തെറ്റുതിരുത്തി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. തിരുമേനിയുടെ സാന്നിധ്യത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് നിത്യപരിചയമില്ലാതിരുന്ന വളരെയധികം പേർക്കും പേടിയായിരുന്നു. കർമ്മം വികർമ്മമാക്കരുതെന്നുള്ള ഒരു പല്ലവി തിരുമേനി ഉപയോഗിച്ചിരുന്നു. എന്തെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷ നടത്തുന്നതിന് കാലേ കോട്ടി ഒരുങ്ങുക എന്നത് നിർബന്ധമായിരുന്നു. തിരുമേനിയെ പോലെ ഒട്ടധികം പട്ടം കൊടുക്കുകയും പള്ളി കൂതാശയും മറ്റു കൂതാശകളും നടത്തിയിട്ടുള്ള ഒരു മഹാപുരോഹിതൻ വേറെ കാണുകയില്ല. എന്നിരുന്നാലും ആവക ശുശ്രൂഷകൾ നടത്തുന്നതിന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തിരുമേനി ആ ക്രമങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് മനസ്സിലാക്കി നോക്കി വയ്ക്കുമായിരുന്നു. ജനനപ്പെരുന്നാൾ, ഓശാന, പെസഹ, ദുഃഖവെള്ളിയാഴ്ച, ഉയർപ്പ് മുതലായ പെരുന്നാളുകളുടെ ക്രമങ്ങളും മാമോദീസ വിവാഹം മുതലായ കൂതാശകളും പോലും നടത്തുന്നതിന് മുൻപ് ഈ രീതിയിലുള്ള ഒരുക്കം തിരുമേനിക്കുണ്ടായിരുന്നു. സാധാരണ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ തിരുമേനി ഒരിക്കലും വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല. വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളക്കുപ്പായം, കമ്മീസ്, ചുവന്ന കുപ്പായവും ഒക്കെ അതിന് മാത്രമായി വേർതിരിച്ചു വെച്ചിട്ടുള്ളതായിരിക്കും. ശനിയാഴ്ച തോറും നഖം വെട്ടി വൃത്തിയാക്കും. അപ്പോഴേ അറിയാം ഞായറാഴ്ച തിരുമേനിയാണ് വിശുദ്ധ കുർബാന ചൊല്ലുന്നതെന്ന്. രാത്രിയിൽ വേദപുസ്തകവും വായനയും സൂത്ര നമസ്കാരവും രഹസ്യ പ്രാർത്ഥനയും കഴിഞ്ഞ് കട്ടിലിൽ ലടുകയും കുറുകയും മൂന്ന് കുരിശു വരച്ച ശേഷമാണ് ഉറങ്ങാൻ കിടക്കുക. കൃത്യസമയങ്ങളിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിൽ തിരുമേനി നിഷ്ഠ പാലിച്ചിരുന്നു. എത്ര താമസിച്ചു കിടന്നാലും പാതിരാത്രിയിൽ എഴുന്നേറ്റുള്ള പ്രാർത്ഥന ഒരു ദിവസം പോലും തിരുമേനി മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ രഹസ്യ പ്രാർത്ഥനകളും യാമപ്രാർത്ഥനകളും മുടക്കം കൂടാതെ നടത്തിയിരുന്നു. ഞായറാഴ്ചകളിലും മാറാനായ പെരുന്നാളുകളിലും ചില പരിശുദ്ധന്മാരുടെ ഓർമ്മ ദിവസങ്ങളിലും മിക്കവാറും തിരുമേനി തന്നെയാണ് വിശുദ്ധ കുർബാന അനുഷ്ഠിച്ചിരുന്നത്. പരിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാളുകളിൽ ഒരു ദിവസമെങ്കിലും തിരുമേനി വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാതെ ഇരുന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. വിശുദ്ധ ദൈവമാതാവിൽ തിരുമേനി സങ്കേതം പ്രാപിച്ചിരുന്നു. പരിശുദ്ധ ബാവായെ പോലെ ശുചിത്വം പാലിച്ചിരുന്ന ഒരു മഹാൻ പരിമല തിരുമേനി മാത്രമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പരിമല തിരുമേനിയുടെ വാത്സല്യ ശേഷിയായിരുന്ന ബാവാ തിരുമേനിക്ക് തന്റെ ഗുരുവിനെ വെല്ലുന്ന തരത്തിലുള്ള ശുചിത്വം ഉണ്ടായിരുന്നു. ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ധരിക്കുന്ന വസ്ത്രങ്ങൾ, ദേഹം, മനസ്സ് എന്നിവ എല്ലായ്പ്പോഴും വൃത്തിയുള്ളവയും ശുചിത്വമുള്ളവയുമായിരിക്കും. പള്ളിയിൽ ഉപയോഗിക്കുന്ന വടി, സ്ലീവ, തൂക്കുറ്റി മുതലായ ഉപകരണങ്ങൾ പോലും മാസത്തിൽ ഒരിക്കലെങ്കിലും സോപ്പിട്ട് കഴുകാതെ ഇരുന്നിട്ടുള്ളൊന്നും ഇല്ല എന്നുള്ളതും സ്മരണീയമാണ്. മറ്റേതെങ്കിലും സ്ഥാനത്ത് ചെന്നാൽ പോലും അവിടം വൃത്തികേടായി കിടക്കുന്നത് കണ്ടാൽ ചുമതലക്കാരനെ വിളിച്ച് ശാസിക്കുന്നത് കണ്ടിട്ടുണ്ട്. തിരുമേനി ഭക്ഷണം കഴിക്കുന്നത് പോലും കണ്ടാൽ അതിനും പ്രത്യേകതയുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ അവളുടെ ഒരു ചെറിയ കഷ്ണം പോലും മേശമേൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈയും നഖവും നല്ലതുപോലെ കഴുകുകയും നല്ല വെള്ളത്തുവാല കൊണ്ട് വൃത്തിയായി തുടയ്ക്കുകയും ചെയ്യുന്നു. തിരുമനസ്സിലെ മനസ്സും പരിശുദ്ധമായിരുന്നു. ക്രമമായി കുമ്പസാരം നടത്തുക എന്നത് തിരുമേനി നിർബന്ധമായി പാലിച്ചിരുന്നു. കുമ്പസാര പിതാവായി ഒരാൾ തന്നെ ആയിരിക്കണമെന്ന തത്വവും പാലിച്ചിരുന്നു. സഭയുടെ മഹാപുരോഹിതനായിരുന്നുവെങ്കിലും ഒരു പട്ടക്കാരന്റെ അടുത്ത് കുമ്പസാരം നടത്തുന്നതിൽ ഒട്ടും മടി കാണിച്ചിരുന്നില്ല. കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും തിരുമേനി കുമ്പസാരിക്കുമായിരുന്നു. തിരുമേനിയെ പോലെ തന്നെ മറ്റുള്ളവരും അവരുടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അസൂയ അല്പം പോലും തിരുമേനിക്കുണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ മേന്മയിൽ എപ്പോഴും സന്തുഷ്ടനായിരുന്നു. ഇത് സഭയെ സമാധാനത്തിലെത്തിച്ച സാരഥി എന്നുള്ള പുസ്തകം എന്ന ജന്മശതാബ്ദി സ്മരണികയിൽ 1973 പ്രസിദ്ധീകരിച്ചതാണ്. അതിന്റെ പേജ് നമ്പർ 33 മുതൽ 35 വരെയുള്ള പേജിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ അതിപ്രിയ അനുഭൂതിയെ ആവാഹിച്ചിരുന്ന യോഗിവര്യനായിരുന്നു ബാബ തിരുമേനി. അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരായ പരിശുദ്ധ പരിമലമാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെയും വട്ടശ്ശേരിന്മാർ ദേവനാസിയോസും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ട് ദൈവിക സംസർഗം അനുഭവിക്കുന്നത് ബാല്യം മുതലൊക്കെ കണ്ടിട്ടുള്ള തിരുമേനി മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ ഇടയില്ലല്ലോ. പ്രാർത്ഥനാ മനുഷ്യൻ എന്ന വിശേഷണം തിരുമേനിക്കാണ് അർത്ഥവത്തായി തീരുക. അസ്വസ്ഥതകളും ആകുല ചിന്തകളും ആത്മാവിനെ നൊമ്പരപ്പെടുത്തുമ്പോൾ ആശ്വാസത്തിന്റെ അഭയഭൂമിയായ പരിമേലയിലേക്ക് അദ്ദേഹം പാഞ്ഞെത്തും. ആ കബറിങ്ങൽ മുട്ടുമടക്കുത്തുമ്പോൾ എല്ലാം പരിഹൃതമാകും. വർദ്ധിത വീര്യത്തോടും ശക്തിയോടും കൂടി വീണ്ടും സഭാകാര്യങ്ങളിൽ വ്യാപൃതനാകും. സങ്കീർണ പ്രശ്നങ്ങളിൽ സമചിത്വത കൈയോടെ വിടാതെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ വിശുദ്ധ വരുമന തിരുമേനിയുടെ പ്രാർത്ഥനാപരവും വട്ടശ്ശേരി തിരുമേനിയുടെ ഭരണ നൈപുണ്യവും അദ്ദേഹത്തിലേക്ക് വന്നുചേരും. പരിശുദ്ധാത്മാവിന്റെ നൽവരവും അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം തേജോമയനായി രൂപാന്തരപ്പെടും. കേവലം തിരുമനസ്സിലെ വിശ്വാസവും തിരുവാശ്രയവും അനുദിന സാധാരണമായിരുന്നു. സാധാരണ മനുഷ്യനെ പോലെ ആയിരുന്നില്ല തിരുമേനി. സമുദായ കേസ് തിരുവനന്തപുരം ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാഴ്ചയോളം തിരുമേനിയോട് തിരുവനന്തപുരം സുറിയാനി പള്ളി മേടയിൽ താമസിച്ചിരുന്ന കാലഘട്ടം. ഞാൻ ഈ വായിക്കുന്ന പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ ചന്ദനപ്പള്ളിയുടെ ഡോക്ടർ സാമൂഹ്യ ചന്ദനപ്പള്ളിയുടേതാണ്. ഈ അദ്ദേഹം പറയുകയാണ് തിരുമേനിയോടൊത്ത് അദ്ദേഹം താമസിച്ചിരുന്ന ആ കാലഘട്ടം. ഒരു ദിവസം പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിമുറ്റത്ത് ഇദ്ദേഹവും തിരുമേനിയും അന്യോന്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തദവസരത്തിൽ താൻ കേട്ടോ എന്നോട് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് എന്താണ് തിരുമേനി കൽപ്പിക്കുന്നത്, ഞാനൊന്നും കേട്ടില്ലല്ലോ എന്ന് മറുപടി പറഞ്ഞു. എത്ര മനോഹരമായ പാട്ട്, താൻ കേട്ടില്ലേ എന്ന് വീണ്ടും തിരുമേനി ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ വീണ്ടും മറുപടി പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ മലാഖമാരും പരിശുദ്ധന്മാരും ശുദ്ധിമതികളും നമ്മോടൊപ്പം പാടുന്നുണ്ടായിരുന്നു. അവരുടെ പാട്ട് എത്ര മനോഹരമായിരുന്നു എന്ന് തിരുമേനി കൽപ്പിച്ചു. ഞാൻ നിർനിമേഷനായി മൗനം അവലംബിക്കുകയും തന്നെ ചെയ്തു. തിരുമേനി തുടർന്ന് പറഞ്ഞു, ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇപ്രകാരം കേൾക്കുന്നത്. ആദ്യം ഞാൻ കേട്ടത് പരിമല വെച്ചാണ്, 2-ാമത്തേത് കോൺഗ്രസിന്റെ അരി വെച്ചായിരുന്നു, ഇന്നിത് 3-ാമത്തേതാണ്. ഭക്ത ശിരോമണിയായ ഒരു മഹായോഗിയുടെ മുമ്പാകെയാണ് നിലകൊള്ളുന്നതെന്നോർത്ത് ഞാൻ ഭയചകിതനാകുകയാണ് ചെയ്തത് എന്ന് ഡോക്ടർ സാമൂഹ്യ ചന്ദനപ്പള്ളി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. പ്രാർത്ഥനാവേളകളിൽ ശ്രദ്ധ പതറിക്കുകയും വിശ്രമവേളകളിൽ പ്രലോഭനങ്ങൾ കൊണ്ട് പരീക്ഷിക്കുകയും ചെയ്യുന്ന പിശാചുക്കളെ ശാസിക്കുന്നതും ഹൃദയം ദൈവത്തിൽ ലയിച്ചുകൊണ്ടുള്ള സ്തുതിവചനങ്ങൾ ഉച്ചരിക്കുന്നതും പട്ടംകുടയിലെ പരിശുദ്ധാത്മാഹ്വാന വേളയിൽ തരളിതനായി മറുവാഷമുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതും എന്റെ മാത്രമല്ല തിരുമേനിയോടൊത്ത് പെരുമാറിയിട്ടുള്ള അനേകരുടെ അനുഭവമായിരുന്നു. പട്ടംകുടയിലെ വിശുദ്ധാത്മ വ്യാപാരം തിരുമേനിയെപ്പോലെ മണത്തറിഞ്ഞിട്ടുള്ള മറ്റാരുമില്ല. പരിശുദ്ധാത്മ സാന്നിധ്യം മൂലം പരിശുദ്ധ മൂറോന്റെ മണം തദവസരത്തിൽ അനുഭവവേദ്യമായിട്ടുള്ളതിനെ സംബന്ധിച്ച് തിരുമേനി അനേകം പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളത് ഞാൻ മാത്രമല്ല അനേകരും കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ സമയം ഇന്നിവിടെ അവസാനിക്കുന്നതുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ബാക്കി തിരുമേനിയുടെ ജീവിതത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അടുത്ത ഒരു ക്ലാസ്സിൽ കൂടി നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഇത്രയും ഭംഗിയായി ക്ലാസ് എടുത്തതിന് വളരെയധികം നന്ദി. ഇത്രയും ഒരു വിശുദ്ധമായ ഒരു തിരുമേനിയുടെ ജീവചരിത്രം പഠിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചൊരു വലിയ അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. അച്ഛന് വളരെയധികം നന്ദി. അടുത്ത ആഴ്ചകളിൽ 2 ദിവസം കൂടെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. July 15 നമ്മുടെ എഡ്യൂക്കേഷണൽ ഫണ്ട് അമേരിക്കൻ ഡയോസിലുള്ള കുട്ടികൾക്ക് വേണ്ടി തുറക്കുകയാണ്. അതിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ജിജിയെ ക്ഷണിക്കുന്നു. ജിജി,
താങ്ക് യു അച്ഛൻ ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. ഓക്കെ, എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ നമ്മുടെ MMUS ചാരിറ്റി പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ $3,000 നമ്മുടെ ഡയസിന്റെ മെമ്പേഴ്സിന് കൊടുക്കാനൊത്തു. സോ അതിന്റെ ആപ്ലിക്കേഷൻ ഫോം കോളേജിൽ എൻറോൾ ചെയ്തിരിക്കുന്ന ഏത് കുട്ടിക്കും അപ്ലൈ ചെയ്യാം, ഇതർ ബോയ് ഓർ ഗേൾ, ഡസ് മാറ്റർ. സോ അതിന്റെ ആപ്ലിക്കേഷന്റെ വെബ്സൈറ്റിൽ നാളെ അവൈലബിൾ ആകും. അതുപോലെ തന്നെ ആപ്ലിക്കേഷന് റീജിയണൽ സെക്രട്ടറിമാർക്കെല്ലാം ഇമെയിൽ ചെയ്തിട്ടുണ്ട്. അവരത് ഉടനെ തന്നെ യൂണിറ്റ് സെക്രട്ടറിമാർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടെന്നുള്ള എല്ലാ ഇൻഫർമേഷനും അതിനകത്തുണ്ട്. കംപ്ലീറ്റ് ചെയ്ത ആപ്ലിക്കേഷന് ഒന്നുകിൽ എനിക്ക് മെയിൽ ചെയ്യുകയോ ഇമെയിൽ ചെയ്യുകയോ ചെയ്യാം. അതിന്റെ അഡ്രസ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിന്റെ റിക്വയർമെന്റ്സും അതിന്റെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ആ ആപ്ലിക്കേഷനിലുണ്ട്. എല്ലാ ഫോമിലെല്ലാം ഉണ്ട്. സോ അത് പ്രത്യേകം ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യുക. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 31st ആയിരിക്കും. ഓഗസ്റ്റ് 31st എനിക്ക് ആപ്ലിക്കേഷൻ കിട്ടിയിരിക്കണം. എന്നാലും സെപ്റ്റംബറിൽ കോളേജ് തുറക്കുമ്പോഴത്തേനുള്ള പൈസ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. സോ എല്ലാവരും അത് എൻകറേജ് ചെയ്യുക. കാരണം ഒരു ഇൻകം ലെവൽ വെച്ചിട്ടുണ്ട്. സോ ആപ്ലിക്കേഷനിലുണ്ട് ഇൻകം ലെവലൊക്കെ. അത് നോക്കി എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ്സ് എ ഗുഡ് പ്രോജക്ട്. എംഎംഎസിന്റെ അഭിമുഖത്തിൽ നടത്തുന്നതാണ്. സോ എല്ലാവരും പങ്കെടുക്കുക.
ഇന്നലെ പറഞ്ഞായിരുന്നു നമ്മുടെ ആർട്ടിക്കിൾസ് കിട്ടുന്ന ലാസ്റ്റ് ഡേറ്റും ജൂലൈ 15 ആണ്. അത് അതിനു മുമ്പ് എല്ലാവർക്കും എനിക്ക് അയച്ചിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ചാൽ
സാധിച്ചിട്ടില്ല. അടിയങ്ങളെ എല്ലാവരെയും താഴ്ത്തിരുവും ഭാഗ്യ സമർപ്പിക്കുന്നു. ദൈവകരുണയിൽ ഞങ്ങളെ എത്രത്തോളം പരിപാലിച്ചതല്ലോ. പരിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതം ഞങ്ങളുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അടിയങ്ങളുടെ ജീവിതം ഒന്നുമില്ല കർത്താവേ. പ്രതിസന്ധികളുടെ നടുവിലും കണ്ണുനീരിന്റെയും മുട്ടിപ്പായ ദണ്ഡ നമസ്കാരങ്ങളുടെയും അഭയരാജനകളുടെയും നടുവിലും അവരെത്രയോ ശ്രേഷ്ഠമായ ദൈവസന്നിധിയിൽ നോയമ്പ് ഉപവാസങ്ങളോടെ പ്രാർത്ഥനയോടെ ജീവിച്ചു. അവരുടെ ജീവാവസ്ഥാനം ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, അവരുടെ വിശ്വാസം അനുകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ പിതാക്കന്മാരെ പറ്റിയൊക്കെ പഠിക്കാൻ ലഭിക്കുന്ന ഇത് വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ 1% ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തുവാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. ദൈവകരുണയിൽ ഞങ്ങളുടെ അശുദ്ധിയെല്ലാം നീക്കി വിശുദ്ധിയിലേക്ക് ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ ദ്രോഹായിരിക്കും എന്നേക്കും പുതിയ സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ.
ഗുഡ് നൈറ്റ് വരുമ്പോൾ താങ്ക് യു അച്ഛൻ.